Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Chandogya Upanishad, Spiritual Discourse in Malayalam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
ഇതെങ്ങനെയാണ് ഇതിനെ പറഞ്ഞു ബോധ്യപ്പെടുത്തുന്ന ഒരാളാണ്. അത് പറഞ്ഞു ബോധ്യപ്പെടുത്താൻ പറ്റത്തില്ല, നമ്മൾ സ്വയം ബോധ്യപ്പെട്ടാലേ പറ്റും. പറയാം, പക്ഷെ ബോധ്യപ്പെടുന്നത് സ്വയമേ സാധ്യമാവും, വേറെ ആൾക്കത് ബോധ്യപ്പെടുത്തി തരാൻ പറ്റില്ല. ഒരു ഗുരു വിചാരിച്ചാലും ഇത് ബോധ്യപ്പെടുത്താൻ പറ്റത്തില്ല. ഒരു ഗുരു ഇത് ഒരു ശിഷ്യന് ഇതുവരെ ബോധ്യപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. അവരവർ ബോധ്യപ്പെടുന്ന ബോധ്യപ്പെടുത്തി തരുന്ന, എന്നാലും അതിനുള്ള ശ്രമം ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുന്നു. അതാണ് ഇവിടെ ഭാഷ്യകാരൻ അതിനെ വീണ്ടും ആ രീതിയിലാണ് പറഞ്ഞത്. മുമ്പ് പറഞ്ഞത് ഈ പറഞ്ഞതും തമ്മിൽ വിരോധമല്ല. മുമ്പ് പറയുന്നത് ഒരു തലത്തിൽ പറയുന്നു, അതിനെ മനസ്സിലാക്കാൻ പല മാർഗങ്ങളും സ്വീകരിക്കുന്നു. അങ്ങനെ പറഞ്ഞു, ഇങ്ങനെ നിങ്ങളിത് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ആത്മാ അനാത്മവിവേകം, സത്യമിഥ്യാവിവേകം, നമ്മൾ യുഷ്മത് അസ്മത് പ്രത്യേകോചരയുഹോ എന്നെല്ലാം പറഞ്ഞിടത്ത് എങ്ങനെയാ, അത് വേറൊരു രീതിയിലാണ് ചർച്ച ചെയ്യുന്നത്. രണ്ടാക്കി മാറ്റി സത്യം രണ്ടും മനസ്സിലിരിക്കുന്നു. ഇത് ഒരു അദ്വൈതിയുടെ ഈ ജഗത് സത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞെട്ടിപ്പോവും. എന്താ പറയുന്നത്? സമ്പ്രദായ വിരുദ്ധമായ കാര്യമില്ലേ പറയുന്നത്? ഇതാണോ സമ്പ്രദായം? ഇവിടെ സമ്പ്രദായജ്ഞനായ ഭാഷ്യകാരനാ പറയുന്നത്. എന്താണ് ഇതെല്ലാം സത്യമാണ്? ബാഹ്യായവ മനസ്സ, മനസ്സായവ ബാഹ്യ എന്ന് പറയുന്നത് എന്നാ മാനസപ്രത്യേകിച്ച് സത്വപ്രത്യേകി, മാനസപ്രത്യങ്ങളെല്ലാം സത്താണ്. സ്വപ്നത്തെ സത്യം എന്ന് പറഞ്ഞാൽ ജാഗ്രത സത്യമാണ്. ജാഗ്രതത്തിന് സത്യം എന്ന് പറയുന്ന പോലെ തന്നെ സ്വപ്നവും സത്യമാണ്. സത്യം മാത്രമേ ഉള്ളൂ, രണ്ടാമതൊന്നുമില്ലല്ലോ. പിന്നെ ഏതാ ജഗത് മിഥ്യ എന്നുള്ളതിനെ കുറിച്ചുള്ളൊരു ചർച്ച അദ്വൈതത്തിലുണ്ട്, അത് ശരിയാണ്. പക്ഷെ അത് നമ്മൾ ധരിച്ചിരുന്നത് പോലെയല്ല, അല്ലെങ്കിൽ ധരിക്കുന്നത് പോലെയല്ല. അതിനൂടെ ഭാഷ്യകാരൻ വ്യക്തമാക്കുന്നു. അപ്പൊ വിശേഷാകാരം മാത്രം തു സർവേഷ മിഥ്യാപ്രത്യ നിമിത്തം എന്നുള്ളതുകൊണ്ട് ആചാരംഭണം വികാരവും നാമധേയം അനർത്ഥം ത്രിനിർവാണി ദേവസത്യം എന്നെല്ലാം മുമ്പ് പറഞ്ഞത് ആ രീതി മനസ്സിലാക്കും. അത് ശ്രദ്ധയെയും ശില്പത്തെയും പോലെ മനസ്സിലാക്കണം. സത്യത്തിൽ നിന്ന് ഇവിടെ വേർതിരിക്കാനൊന്നുമില്ല, കാരണം സത്യമേകമാണ്. സത്യത്തിൽ നിന്ന് വേർതിരിക്കാൻ രണ്ടാവുന്നില്ല. നദ്വിതീയം, അദ്വിതീയം, അദ്വൈതം, അതൊന്ന് തന്നെ ഈ രൂപത്തിൽ. എന്നാലും നമ്മുടെ മനസ്സ് വേറെ ആയിട്ട് ഗ്രഹിക്കുന്നു. ആ ധാരണയെ മാറ്റണമല്ലോ. ആ ധാരണയെ മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇവിടുത്തെ ഈ ചർച്ച. അനർത്ഥം താനേപ്പി ആകാര വിശേഷത അനർത്ഥം സ്വതഃ തന്മാത്ര രൂപതയാ സത്യം. അവിടെ ആകാരം എന്ന് പറയുന്നത്, ആകാരം എന്ന് പറഞ്ഞാൽ ഉദാഹരണത്തിലൂടെ മനസ്സിലാണ് ശില്പം. അവിടെ ഒരു അനർത്ഥത്വം ഉണ്ട്, പക്ഷേ കാരണം അത് സംഭവിക്കുന്നുണ്ട്. ആകാര വിശേഷത്തോ അനർത്ഥം, ശിലയിൽ നിന്ന് വേറിട്ട ഒരു ശില്പം എന്നുള്ളതിലേക്ക് അത് അനർത്ഥമാണ്. അതാണ് ആകാര വിശേഷം എന്ന് പറയുന്നത്. അത് എന്താ പ്രയാസം മനസ്സിലാക്കാം. ശിലാരൂപത്തിൽ അത് സത്യമാണ്, പക്ഷെ നമ്മൾ മനസ്സിൽ അങ്ങനെ തോന്നിപ്പോകും, ഇത് വേറിട്ട ഒന്നാണ്. പക്ഷെ അത് അനർത്ഥം. സ്വതഃ സന്മാത്ര രൂപതയാ, സന്മാത്ര രൂപമായി ശിലാരൂപത്തിൽ അസത്യമാണ്. ഇത്രയേ ഉള്ളൂ നിത്യം എന്ന് പറയുന്നതിന്റെ താല്പര്യം. അതിനൂടെ ഭാഷ്യകാരൻ പറയുന്ന ഒരു വിശേഷാകാരം, വേറിട്ട ഒരാകാരം, സത്തിൽ നിന്ന് വേറിട്ട ഒരാകാരം എന്നാണ്. ഇതൊന്നും മനസ്സിലാക്കാത്ത ഒരു സാധാരണ ഒരുവൻ പറയുന്നു ഈ ജഗത്ത് സത്യമാണ്. രാജ്ഞൻ പറയുന്നു, അതാണോ അതീതവും പറയുന്നത് എന്ന് ചോദിക്കും. ഇതെല്ലാം മനസ്സിലാക്കി വന്നതിന് ശേഷം ജഗത് സത്യമാണ് എന്ന് പറയുന്നു. ശങ്കരാചാര്യർ പറയുന്നു ബ്രഹ്മസത്യം എന്ന് പറയുന്നു. അപ്പൊ ഈ അജ്ഞൻ പറയുന്നതാണോ? അപ്പൊ അജ്ഞൻ പറയുന്നതാണ് നേരത്തെ വിശദീകരിച്ചത്. ആ ഒരു ഭാഗമാണ് നീ മനസ്സിലാക്കേണ്ടത്. അജ്ഞൻ പറയുന്നത് സത്യം എന്ന് പറയുമ്പോൾ ശിലയിൽ നിന്ന് വേറിട്ട ഒരു ശില്പം എന്നാണ് അവൻ പറയുന്നത്. അവിടെ നിഷേധിക്കുന്നതല്ല, അത് ശില തന്നെയാണ്. അപ്പോ ശബ്ദസ്പർശ രൂപരസഗന്ധത്തിൽ രൂപത്തിലൂടെ അനുഭവപ്പെടുന്നത് എല്ലാം സത്ത് തന്നെയാണ്. അതുകൊണ്ടാണ് ഇത് സത്തായി നമുക്ക് അനുഭവപ്പെടുന്നത്. ഗീത ഭാഷയത്തിൽ മാസദോ വിദ്യതേ ഭാവ് എന്നുള്ള ഭാഗത്തും അത് ചർച്ച ചെയ്യും. ഈ ചർച്ച രണ്ട് തരത്തിലാണ്. ചിലപ്പോ ആ സത്യ എന്ന് പറയുന്ന ഭാഗത്തിന് പ്രാധാന്യം കൊടുത്ത് ചർച്ച ചെയ്യും. ചില സമയം ആനടത ബുദ്ധിയെ തിരസ്കരിക്കുന്നതിന് വേണ്ടി അനടതോ എന്ന് പറയുന്ന ഭാഗത്തിന് പ്രാധാന്യം കൊടുത്ത് ചർച്ച ചെയ്യും. അതുകൊണ്ടാണ് ബ്രഹ്മസത്യം ജഗത് മിഥ്യ എന്ന് രണ്ട് കാര്യങ്ങളെ പോലെ ചർച്ച ചെയ്യുന്നത്. ഇത് രണ്ട് രണ്ടാണ്, ഇത് രണ്ട് ഒന്നല്ല എന്ന് നമുക്ക് തോന്നത്തക്ക രീതിയിൽ ചർച്ച ചെയ്യുന്നതാണ്. അങ്ങനെ ചർച്ച ചെയ്യേണ്ടി വരും. കാരണം മനസ്സിൽ അങ്ങനെ രൂഢമൗലമായി പോയി, എങ്ങനെയോ മനസ്സങ്ങനെ ധരിച്ചു പോയി, ഇത് വേറെയാണ്. അതിൻ്റെതായ തകരാറുകളും ഉണ്ടായി. ചില ആകർഷിക്കുന്നില്ല, ചിലപ്പോൾ ആകർഷിക്കുന്നു. അതായത് ഈ സത്ത് നമ്മളെ ആകർഷിക്കുന്നില്ല, ഈ ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങൾ ആകർഷിക്കുന്നു. ഇതെങ്ങനെ സംഭവിച്ചു പോയി? അതുകൊണ്ട് ഓരോന്നിനും പ്രാധാന്യം കൊടുത്ത് ഓരോന്ന് ചർച്ച ചെയ്യുന്നേ ഉള്ളൂ. പരമാർത്ഥത്തിൽ എന്താണ്? സത്യം മാത്രം, സന്മാത്രരൂപതയാ സത്യം, ഇതല്ല. അതാണ് പറഞ്ഞു വരുന്നതിന്റെ താല്പര്യം. നിങ്ങൾ ഈ കാണുന്ന വിശേഷാകാരങ്ങളും ശില്പവും ശിലാരൂപത്തിൽ സത്യമാണ്, ശില തന്നെ. അതുപോലെ ശബ്ദസ്പർശ രൂപാത്മകമായി അനുഭവപ്പെടുന്ന ഇതെല്ലാം സത്താണ്. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ തത്തം അറിയുന്നത്. ശബ്ദമസ്തി, രൂപമസ്തി, രസമസ്തി, ഗന്ധമസ്തി, ഇങ്ങനെ സത്തായിട്ടാണോ നമ്മളിതിനെ അനുഭവപ്പെടുന്നത്? അസത്യമായിട്ട് ആരെങ്കിലും അനുഭവപ്പെടുന്നുണ്ടോ? ജഗത് മിഥ്യാന്ന് ഈ സ്റ്റേജിലിരുന്ന് പറയുന്ന സ്വാമി അല്ലാതെ വേറെ ആരെങ്കിലും ഇത് അനുഭവപ്പെടുന്നുണ്ടോ? ഇത് മിഥ്യയാണ്. സ്വാമി അനുഭവപ്പെട്ടിട്ടാണോ പറയുന്നത്? മറ്റുള്ളവർ പറഞ്ഞ് താനും പറയുന്നു, ഉദരനിമിത്തം പറയുന്നു. അല്ലാതെ അങ്ങനെ അനുഭവപ്പെടാം ഒരു ജഗത്തുണ്ടോ? ഇവിടെ മിഥ്യയായി അനുഭവപ്പെടാം. അങ്ങനെ ആർക്കെങ്കിലും ആർക്കെങ്കിലും അനുഭവപ്പെടുന്നുണ്ടോ? മിഥ്യയായി ശില്പത്തെ അനുഭവിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ശില്പത്തെ ശിലയായിട്ട് അനുഭവിക്കാൻ പറ്റും, അല്ല മിഥ്യയായിട്ട് അനുഭവിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ആർക്കും അനുഭവിക്കാൻ പറ്റും. ചില പറയാ നമ്മളിങ്ങനെ ആലങ്കാരിക ഭാഷയിൽ പറയും, ജഗത്തിനെങ്ങനെ മിഥ്യയായി അനുഭവിക്കുന്നു എന്നെല്ലാം പറയും. എന്താ മിഥ്യയായിട്ട് അനുഭവിക്കുന്നത്? മിഥ്യയായിട്ട് അനുഭവിക്കാൻ ഇവിടെ ഒരു ജഗത്തുണ്ട്. പറയുന്നതാണ് സന്മാത്രരൂപതയാ സത്യം, സത് മാത്രമാണ്, അത് സത്യമാണ്, പരമാർത്ഥമാണ്. അത് വിശദമാകുന്നു. പ്രാഗ് സദാത്മപ്രതിബോധ സ്വവിഷയേപി സർവം സത്യമേവ സ്വപ്നദൃശ്യായവ. സാധാരണ പറയുന്നത് ഇത് മിഥ്യയാണ്, ഏതുപോലെ സ്വപ്നവത്. ഇവിടെ പറയുന്നത് എന്താണ്? ഇത് സത്യമാണ് സ്വപ്നത്തെ പോലെ. നേരെ തിരിച്ചു പറയുക, ഇത് വെച്ചുകൊണ്ടാണ് പല സമയം നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്തിട്ടുള്ളതെല്ലാം പറഞ്ഞിട്ടുള്ളത്. ജഗത് മിഥ്യാത്വം എന്ന് പറയുന്നത് നമ്മൾ ധരിച്ചിരിക്കുന്നത് പോലെയല്ല. നമ്മൾ ധരിച്ചിരിക്കുന്ന വെച്ചാൽ നിങ്ങൾ ധരിച്ചിരുന്ന പോലെയല്ല, പണ്ട് ഞാൻ ധരിച്ചിരുന്നത് പോലല്ല. നിങ്ങളൊക്കെ ശരിക്കാ ധരിച്ചിരിക്കുന്നു. എന്തെങ്കിലും ധാരണ പശു വന്നിട്ടുണ്ടെങ്കിൽ എനിക്കേ വന്നിട്ടുള്ളൂ. ഇത്രയും കാലം കൊണ്ട് ഇത് ധരിച്ചില്ലെങ്കിൽ പിന്നെ ഇവിടെ ഇരുന്നിട്ട് എന്താ കാര്യം? എഴുന്നിട്ട് വേറെന്തെങ്കിലും പണിക്ക് പോവുക. പ്രാഗ് സദാത്മ പ്രതിബോധ സദാത്മ പ്രതിബോധം. ഇവിടെ ഭാഷകാരൻ എങ്ങനെയാണോ ഇതിനെ ഇപ്പൊ ബോധിപ്പിച്ചത് എന്നുമ്പോൾ സ്വവിഷയേപി പറയുന്നു. ഇതിന് ജാഗ്രതയിലെ വിഷയമായാലും ശരി, സ്വപ്നത്തിലെ വിഷയമായാലും ശരി, വിഷയമാണെന്ന് അംഗീകരിക്കുന്നുള്ളൂ. ഇതെല്ലാം വിഷയരൂപത്തിൽ അനുഭവപ്പെടുന്നുണ്ടെങ്കിലും എന്ത് ഈ ത്രിവേണി രൂപാണി എന്ന് പറഞ്ഞു, ത്രിവേണി രൂപാണി മൂന്ന് രൂപങ്ങളെന്ന് പറഞ്ഞിട്ട് ഉടനെ എന്താ പറഞ്ഞത്? അത് സത്യമാണ്. ഈ ഇപ്പൊ ഇത് വിഷയമായി അനുഭവപ്പെടുന്നുണ്ടെങ്കിലും ഈ സദാത്മ പ്രതിബോധം എന്ന് പറയുന്നത് എങ്ങനെയാണ് ശ്രുതി ബോധിപ്പിക്കുന്നത്, എങ്ങനെയാണ് ആചാര്യം ബോധിപ്പിക്കുന്നത്? ഞാൻ ആചാര്യൻ ആചാര്യൻ എന്ന് പറയുന്നത് നിങ്ങളാരും ഞാനെന്ന് ധരിച്ചുകളയുന്നു. പറയുന്നത് ശങ്കരാചാര്യനാണ്, തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു. അപ്പോ ഈ സദാത്മ പ്രതിബോധ ആ പ്രാക് സദാത്മ പ്രതിബോധ ആ സദാത്മ പ്രതിബോധം ഉണ്ടാകുന്നതിന് മുമ്പ് സ്വവിഷയം ഇതെല്ലാം വിഷയമായി അനുഭവപ്പെടുന്നത് എങ്ങനെ? ഞാൻ എന്റെ വിഷയം അങ്ങനെ അനുഭവപ്പെടുന്നു. സ്വപ്നത്തിലായാലും ശരി, ഞാൻ എന്റെ ദൃശ്യങ്ങൾ, ജാഗ്രതയിലായാലും ശരി, ഞാൻ നീ യുഷ്മതത്വം പ്രത്യേകോചര ഇവിടെ പറഞ്ഞല്ലേ, ഇങ്ങനെയുള്ള ഇത് അനുഭവപ്പെടുന്നുണ്ടെങ്കിലും ഈ അനുഭവമാണ് കുഴപ്പമുണ്ടാകുന്നത്. ഈ അനുഭവത്തെ വെച്ചുകൊണ്ടാണ് നമ്മൾ പറയുന്നത് എന്താണ് ബ്രഹ്മ സത്യം ജഗത് മിഥ്യ എന്നിങ്ങനെ നമ്മൾ പറയുന്നു. ഒരു അർത്ഥമറിയാതെ ഒരു കഴമ്പുമില്ലാതെ ഇതൊക്കെ എവിടെ നിന്നാ പറയുന്നത്? അമ്പലപ്പറമ്പിൽ നിന്നുകൊണ്ടാ പ്രസംഗിക്കുന്നത്. അവിടെ നിന്നുകൊണ്ടാ ഇതൊക്കെ വിളിച്ചു പറയുന്നത് ബ്രഹ്മ സത്യം ജഗത് മിഥ്യ. പിടിച്ചിറക്കി നല്ല പിടപ്പീര് കൊടുക്കേണ്ടതാണ് ഇങ്ങനെ പറയുന്നത്. മാനസായ പറയുന്നു പ്രാക് സദാത്മ പ്രതിബോധ ആ സദാത്മ പ്രതിബോധം ഉണ്ടാകുന്നതിന് മുമ്പ് സവിഷയേവി ഇത് വിഷയമായി അനുഭവപ്പെടുന്നു ഉണ്ടെങ്കിലും സർവം സത്യമേവ. ഇനി ഇത് കൂടുതൽ പറയണം, സർവം സത്യം തന്നെയാണ്. ഇങ്ങനെ ശങ്കരാചാര്യർ പറഞ്ഞിട്ടുള്ളത് പലർക്കും അറിയത്തില്ല, ഇതൊന്നും ആരും പഠിക്കത്തില്ല. വിവേക ചൂടാമണി വിദ്വാൻമാരുടെ അടുത്ത് ഇത് പറഞ്ഞാൽ മനസ്സിലാവും. അവിടെ എവിടെ ഇത് പറഞ്ഞിട്ടുണ്ടോ? സർവം സത്യമേവാണ് പറഞ്ഞിട്ടുണ്ടോ? പറയുന്നു അങ്ങനെയാണെങ്കിലും സർവം സത്യമേവ. ഏതുപോലെ സത്യം? സ്വപ്നദൃശ്യ ഇവ. സ്വപ്നദൃശ്യം എങ്ങനെയാണോ സത്യമായിരിക്കുന്നത് അതുപോലെ. ഇതി ന കശ്ചിത് വിരോധ എന്ന് പറഞ്ഞാൽ ഞാൻ മുമ്പ് പറഞ്ഞ കാര്യവും ഇപ്പൊ പറയുന്ന കാര്യവും ആയിട്ട് യാതൊരു വിരോധമില്ല. ഈ ദ്വന്ദ്വാത്മകമായി ഈ പ്രപഞ്ചം ഇങ്ങനെ ജാഗ്രതത്തിനും സ്വപ്നത്തിനും അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും അവിടെ ഞാൻ വിഷയി, എന്റെ മുമ്പിലുള്ളതെല്ലാം വിഷയം ഇങ്ങനെ വേർപിരിഞ്ഞ് അല്ലെങ്കിൽ ചിത്തും ജഡവുമായി പലതരത്തിൽ പറയും, ദൃക്കും ദൃശ്യവുമായി സാക്ഷിയും സാക്ഷിഭാസ്യവുമായി ഇങ്ങനെ സാങ്കേതികമായി പല രീതിയിലും പറയാം. ഇവിടെ ഭാഷകാരൻ പറഞ്ഞു സ്വവിഷയി. അങ്ങനെയെല്ലാം അറിയുന്നുണ്ടെങ്കിൽ സ്വപ്നം പോലെ. എങ്ങനെ സ്വപ്നം പോലെ? എന്തുകൊണ്ട് പറഞ്ഞു? ഉണരുന്നതുവരെ സ്വപ്നം കാണുന്നവനും സ്വപ്നദൃശ്യവുമായി അനുഭവപ്പെട്ടുകൊണ്ടിരുന്നു അല്ലേ? ഉണരുന്നവരെ അങ്ങനെയാണ് അനുഭവപ്പെട്ടുകൊണ്ടിരുന്നത്. ഉണർന്നതിന് ശേഷം എന്താണ്? അത് രണ്ടുമില്ല. ഇവിടെ വന്നു കാണുന്നവനും കാഴ്ചയുമായി മാറി. എന്നിട്ട് പറയുന്നു അത് അസത്യമാണ്. അങ്ങനെ തിരിച്ചവിടെ പോയി പറയുക ഇത് അസത്യമാണെന്ന് പറയാൻ കഴിയുന്നില്ല. അതൊക്കെ മുമ്പ് പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് എന്താണ്? സ്വപ്നദൃശ്യ ഇവ, സ്വപ്നദൃശ്യത്തെ പോലെ ഇത് സത്യമാണ്. ചിലർ ചോദിക്കും സത്യത്തെ സാക്ഷാത്കരിച്ചു, എന്റെ ഗുരു സത്യത്തെ സാക്ഷാത്കരിച്ചു, അദ്ദേഹം ഇപ്പൊ എല്ലാം ബ്രഹ്മമായിട്ടാ കാണുന്നത്, എല്ലാത്തിനും ബ്രഹ്മമായി കാണുന്നു. സ്വപ്നം കാണുമ്പോഴും ഇതൊക്കെ ബ്രഹ്മമായിട്ടായിരിക്കും കാണുന്നത്. ഇതൊക്കെ ചോദിക്കുന്ന സംശയമാണ്. ജാഗ്രതയിൽ എല്ലാത്തിനെയും ബ്രഹ്മമായി കാണുന്നു, പക്ഷെ സ്വപ്നത്തിൽ സ്വപ്നം കാണുമ്പോ അവിടെയും ബ്രഹ്മമായിട്ടായിരിക്കും കാണുന്നത്. അതേ സ്വപ്നത്തിൽ ഇനി മറ്റെന്തെങ്കിലും ആയിട്ടാണോ കാണുന്നത് എന്നുള്ള സംശയം. എന്തുകൊണ്ടാണ് സ്വപ്നം അസത്യം ജാഗ്രത സത്യം? ഇങ്ങനെയുള്ള സങ്കല്പങ്ങളുണ്ട്, അതിനെല്ലാം ഭാഷകാരൻ നിഷേധിക്കുന്നു. എന്തുകൊണ്ട്? ഇതെല്ലാം മാനസ ആണ്. ഇതെല്ലാം ഒരേ ഒരു സത്ത് തന്നെയാണ്. ഒരു ശിലയിൽ നിന്ന് ഏതെല്ലാം തരത്തിലുള്ള ശില്പങ്ങൾ ഉണ്ടാക്കിയാൽ മതി. അത് ആണിനെ ഉണ്ടാക്കാം, പെണ്ണിനെ ഉണ്ടാക്കാം, പുഷ്പത്തെ ഉണ്ടാക്കാം, വൃക്ഷത്തെ ഉണ്ടാക്കാം, ഏതെല്ലാം ഉണ്ടാക്കിയാലും അതെല്ലാം ഒരു ശില തന്നെ. അതിനെന്താ മാറ്റം വരുന്നു? അതുപോലെ ഒരേ ബോധത്തിൽ നിന്ന് ജാഗ്രത സ്ഫുരിക്കുന്നു, സ്വപ്നം സ്ഫുരിക്കുന്നു, ഇനി മറ്റെന്തെങ്കിലും സമാധി സ്ഫുരിക്കുന്നു. എന്തൊക്കെ സ്ഫുരിച്ചു കഴിഞ്ഞാലും എന്താണ്? അത് കേവലമായ സത്തായ ബോധം തന്നെയാണ്. അതിന് മാറ്റമൊന്നുമില്ല. അതുകൊണ്ട് സർവം സത്യമേവ സ്വപ്നത്തിൽ ചെയ്യുകയും ഇന്ന കശ്യത് നിരൂത. അതുകൊണ്ട് ഇനി സ്വർഗം എന്ന് പറയുന്ന ഒരു സങ്കല്പമല്ലേ? അതൊക്കെ വാസ്തവമാണോ? എല്ലാ സങ്കല്പവും വാസ്തവമാണോ? അതാണ് പറയുന്നത്. അത് സ്വർഗമായാലും ശരി, നരകമായാലും ശരി, ബ്രഹ്മലോകമായാലും ശരി, ഭൂലോകമായാലും ശരി, സർവപ്രതീതികളും സത്യമാണ്. തസ്മത് മാനസ ഇവ ബാഹ്യ ലൗകിക അരണ്യാദയഃ സങ്കല്പജാസ പിത്രാദയ കാമാഹ. അതുകൊണ്ട് അതും മാനസം തന്നെ. ഇവിടെ വർണ്ണിച്ച ബ്രഹ്മലോകവും അവിടുത്തെ കാഴ്ചകളും അവിടുത്തെ സരസും മണ്ഡവും വൃക്ഷവും എല്ലാം ബ്രാഹ്മലൗകികാഹ ബ്രഹ്മലോകത്തിലുണ്ടെന്ന് പറയുന്നത് ഇതുപോലെ മാനസമാണ്. ഇതും മാനസം. ജാഗ്രതയിൽ വേറെ എന്തോണെന്ന് ധരിച്ചിട്ടില്ലേ പറയുന്നു? ജാഗ്രതത്തിനും അത് തന്നെ, സ്വപ്നത്തിനും അത് തന്നെ. ബ്രാഹ്മലൗകികം ബ്രഹ്മലോകത്തിലുള്ളത് അരണ്യാദേഹ, പിന്നെ പറഞ്ഞുള്ളത് സങ്കല്പജാഹ പിത്രാദേഹ. മാനസമെന്ന് പറഞ്ഞാൽ തന്നെ അത് അസത്യമാണ് എന്നൊരു ധാരണയാണ് നമ്മളെ. സങ്കല്പം എന്ന് പറഞ്ഞാൽ തന്നെ അത് അസത്യമാണ്. അതല്ല, പിത്രാദി കാമാഹ. പിന്നെ അനുഭവങ്ങൾക്ക് വിശേഷതകളുണ്ട്, അതിനെ നിഷേധിക്കുന്നില്ല. ഈ നമ്മുടെ അനുഭവത്തിൽ പറയുമല്ലോ, സത്യസങ്കല്പന, ഗുരു സത്യസങ്കല്പനാണ്, സത്യസങ്കല്പമുള്ളവരെന്നൊക്കെ പറയും. ആ മഹാത്മാവ് സത്യസങ്കല്പനാണ്, ആ മഹാത്മാവ് എന്ത് സങ്കല്പിക്കുന്നു അത് സത്യമായി ഭവിക്കുന്നു എന്നെല്ലാം പറയാറുണ്ടല്ലോ. അതൊക്കെ ശരിയാണ്. സത്യസങ്കല്പങ്ങൾ, അനന്ത സങ്കല്പങ്ങൾ, ഇതെല്ലാം ഈ സത്യത്തിലുണ്ട്. ഭാഷകാരൻ അംഗീകരിക്കുന്നു, ഈ പ്രപഞ്ച വൈചിത്രം അതിനംഗീകരിക്കുന്നുണ്ട്. ആ ശബ്ദസ്പർശ രൂപരസ ഭേദത്തിൽ തന്നെ ഉണ്ടല്ലോ ആ വൈചിത്രം. അതുപോലെ അത്തരം സിദ്ധിയും ശുദ്ധിയും വിശുദ്ധിയും അശുദ്ധിയും അശുദ്ധിയും എല്ലാം ഉണ്ട്. അതിനെ നിഷേധിക്കുന്നില്ല. അതില് മഹത്തുക്കളും അങ്ങനെ അല്ലാത്തവരും എല്ലാം ഉണ്ട് ഈ സൃഷ്ടിയിൽ. അതെല്ലാം സംഭവിക്കാം. അതുകൊണ്ട് ബ്രഹ്മലോകം എന്ന് പറയുന്നത് ഈ ലോകം പോലെയാണോ എന്ന് ചോദിച്ചാല്ല, രണ്ട് സങ്കല്പം അല്ലേ എന്ന് ചോദിച്ചാണ്. പക്ഷെ അവിടുത്തെ പ്രത്യേകത എന്താണ്? ബാഹ്യ വിഷയ ഭോഗവത് അശുദ്ധിരഹിതത്വ. ഇവിടെയുള്ള അശുദ്ധികളൊന്നും അവിടെ ഇല്ല. അതാണ് അല്ലേ. ഇത് സംപ്രസാദനാണെങ്കിൽ തന്നെ ജാഗ്രതത്തിലെ ശ്രവണാദികളിലൂടെ ബോധം വന്നു കഴിഞ്ഞാൽ അതുകൊണ്ട് പ്രയോജനമുണ്ട് എന്ന് പറയുന്നില്ല. ഉറങ്ങിയ പോരാ, അവിടെ സാധനയുടെ ആവശ്യമുണ്ട്. അതുപോലെ തന്നെ ഈ ലോകങ്ങളെ കുറിച്ചൊക്കെ പറയുന്നു. ഈ ലോകം എന്ന് പറയുന്നത് എന്താണ്? ബാഹ്യ അശുദ്ധിയുള്ള അനന്തമായ ലോകമാണ്. പാർത്ഥിവം ആപ്യം എന്നൊക്കെ പറയുന്ന ഈ ലോകം മറിച്ചതാണെങ്കിലോ ബാഹ്യ വിഷയഭോഗവത്, ഈ ജാഗ്രത വിഷയഭോഗങ്ങളെ പോലെ അശുദ്ധിരഹിതത്വം, അതവിടെ അശുദ്ധി സങ്കല്പം. അതാണ് ആ സാധനയുടെ ഫലം, അതിന്റെ പ്രയോജനം. അല്ലെങ്കിൽ ആരാ സാധന ഇത് ബ്രഹ്മലോകത്തെ പ്രാപിക്കുന്നത്? അശുദ്ധിരഹിതത്വ ശുദ്ധ സത്വസങ്കല്പജന്യ, ശുദ്ധ സത്വസങ്കല്പജന്യമാണത്. ആ സാധകൻ വളരെ ഉച്ചകോടിയിലുള്ള ആളാണ്, സാധാരണ കാര്യമില്ല. ആ സാധന ചെയ്താൽ സാത്വികനാണ്. അവിടെ സങ്കല്പം കൊണ്ട് പ്രാപിക്കുന്ന അത് വളരെ ശ്രേഷ്ഠമാണ്. ഇത് നിരദിശയ സുഖ, അവിടെ പോകുന്നവരെ നിരദിശയമായ സുഖത്തെ അനുഭവിക്കുന്നു. കൽപ്പാന്തം അവിടെ കേവല സുഖ അനുഭവത്തിൽ മാത്രമേ ഇരിക്കുന്നു എന്നൊക്കെ പറയുന്നു. സത്യാശ്രയ ഈശ്വരാണ് ഭവതി, അവിടെ പോകുന്നവർ ഈശ്വരന്മാരാണ്. മഹാത്മാക്കൾ ഇത്തരം സാധനകൾ അനുഷ്ഠിച്ച് ആ പദവിയിലെത്തുന്നവർ ഈശ്വരന്മാരാണ്. ഈശ്വരൻ ഒന്നല്ല, പലതുണ്ട്. സത്യസങ്കല്പമുള്ള മഹാത്മാക്കളെല്ലാം ഈശ്വരന്മാരാണ്, സർവ ഈശ്വരയുക്തന്മാരാണ്. അത്തരം വരുന്ന ആധ്യാത്മിക ഭാവങ്ങൾ ഒന്നും തന്നെ നിഷേധിക്കുന്നില്ല. അതൊന്നും നിഷേധിച്ചുകൊണ്ടല്ല പറയുന്നു. സത്യം എന്ന് പറയുമ്പോഴോ അല്ലെങ്കിൽ മിഥ്യയെന്ന് പറയുമ്പോഴോ ആ വൈചിത്രങ്ങളെ നിഷേധിക്കുന്നില്ല. അത് ഭാഷ്യകാരൻ അംഗീകരിക്കുന്നു. നല്ല യോഗികളുണ്ട്, മഹാപുരുഷന്മാരുണ്ട്, സത്യനിഷ്ഠന്മാരുണ്ട്, സത്യസങ്കല്പന്മാരുണ്ട്, സൃഷ്ടി സ്ഥിതി സംഹാരം ഈശ്വര തുല്യന്മാരായ അതൊക്കെ ഉണ്ട്. ലോകങ്ങളും ഉണ്ട്, അനുഭവങ്ങളും ഉണ്ട്. പക്ഷെ ഇതെല്ലാം എന്താണ്? മനസ്സ് പ്രത്യയമാണ്. തസ്മാത് സത് സത്യാത്മ പ്രതിബോധേപി രജ്ജ്വാമേവ കൽപ്പിത സർപ്പാദയ സദാത്മസ്വരൂപതാമേവ പ്രതിപദ്യന്തെ ഇതി സദാത്മന സത്യായവ ഭവന്തി. സത് സത്യാത്മ പ്രതിബോധേപി, ഈ സത്യാത്മ പ്രതിബോധത്തിനും ഒരു ഉദാഹരണം പറയുന്നു. രജ്ജ്വാമിവ കൽപ്പിത സർപ്പാദയ, രജ്ജുവിൽ കൽപ്പിച്ച സർപ്പത്തെ പോലെ. രജ്ജുവിൽ കൽപ്പിച്ച സർപ്പം എന്താണ്? സദാത്മസ്വരൂപതമേവ, അത് രജ്ജു തന്നെയാണ്. രജ്ജുവിൽ കൽപ്പിച്ച സർപ്പം രണ്ടാമതൊന്നില്ല, രജ്ജു തന്നെയാണ്. അതും ശിലയും കൽപ്പിച്ച ശില്പം പോലെയാണ്, അവിടെ രണ്ടാമതൊന്നില്ല. അതുപോലെ സത്യാത്മ പ്രതിബോധേബി, ആ സത്യാത്മ പ്രതിബോധം. സത് സത്യാത്മ എന്ന് പറയുന്നത് എന്തുകൊണ്ട്? സദൈവ സൗമ്യ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചർച്ച തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് ആ പ്രതിബോധത്തിനും സദാത്മ സ്വരൂപതാമേവ പ്രതിബോധത്തിന്റെ സദാത്മ സ്വരൂപമാണോ ഇതി സദാത്മന സത്യായവ ഭവന്തി. അതുകൊണ്ട് എന്താണ്? സർവവും സത്യം തന്നെയാണ്. ഇങ്ങനെ സദ്രൂപത്തിൽ സ്വപ്നവും ജാഗ്രതും ഈ ലോകങ്ങളും ബ്രഹ്മലോകം പോലെയുള്ള ലോകങ്ങളും സത്യായവ ഭവന്തി. ഈ ജാഗ്രത ലോകവും സത്യം തന്നെയാണ്. അതുകൊണ്ടാണ് പറയുന്നത് ഈ ജഗത്ത് ആ പരമാർത്ഥ സത്യം തന്നെയാണ്. രണ്ടാമതൊന്ന് എന്താ?